2022 ജൂലൈ 12 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഭരണഘടനയും സജി ചെറിയാൻ പിടിച്ച പുലിവാലും വിവാദവേളയിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ എഴുതുന്നു. ഇന്ത്യൻ ഭരണഘടന ജനങ്ങളെ കൊള്ളയടിക്കാൻ മനോഹരമായി എഴുതിവെച്ചിട്ടുള്ള സാധനമാണെന്നും അതിന്റെ സൈഡിൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം, കുടച്ചക്രം എന്നെല്ലാം എഴുതിവെച്ചിട്ടുണ്ടെന്നും ബ്രിട്ടീഷുകാർ എഴുതിവെച്ചത് അതേപോലെ പകർത്തിവെച്ചതാണെന്നും പ്രസംഗിച്ചാണ് മന്ത്രി സജി ചെറിയാൻ 2 ദിവസം കൊണ്ട് MLA സജി ചെറിയാനായത്. CPM ഏരിയ കമ്മിറ്റി മല്ലപ്പള്ളിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിന് പങ്കെടുക്കാനാവാത്തതിനാൽ നറുക്കുവീണതാണ് മന്ത്രി സജി ചെറിയാന്. ഒരുകാലത്ത് CPM VS പിണറായി പോര് കടുത്തുനിന്നപ്പോൾ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ പിണറായി ചേരിക്കായി നിർണായക ചരടുവലികൾ നടത്തിയ നേതാവായിരുന്നു സജി ചെറിയാൻ. അതിന്റെ ഗുണവും ആ പക്ഷത്തിന് ലഭിച്ചു. അങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരൻ കഴിഞ്ഞാൽ അടുത്ത പ്രബലനായി സജി ചെറിയാൻ മാറിയത്. ഇപ്പോൾ സുധാകരനെ കടത്തിവെട്ടി ആലപ്പുഴയിലെ ഒന്നാമനായി സജി ചെറിയാൻ. മല്ലപ്പള്ളിയിലേക്ക് വരാം. CPM ഏരിയ കമ്മിറ്റി പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജനതാദൾ S സംസ്ഥാന പ്രസിഡന്റും മുൻമന്ത്രിയും ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാവുമായ മാത്യു ടി തോമസ് MLA. മറ്റൊരു പ്രധാന സാന്നിധ്യം റാന്നിയിലെ MLA കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി പ്രമോദ് നാരായണൻ. CPM പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി വേദിയിലുണ്ടായിരുന്നു. ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പലരുമുണ്ടായിരുന്നു. 1.5 മണിക്കൂറായിരുന്നു സജി ചെറിയാന്റെ പ്രസംഗം. അത് പ്രസ്1 TV എന്ന ഓൺലൈൻ മാധ്യമം സമ്പൂർണമായി നൽകിയിട്ടുണ്ട്. അതിൽ നിശിതമായ ഭരണകൂട വിമർശനമാണ് സജി ചെറിയാൻ നടത്തുന്നത്. അവസാനത്തെ ഏതാനും ഭാഗങ്ങളിലാണ് നാക്കുപിഴ വില്ലനായി മാറിയത്. 3 പരാമർശങ്ങളാണ് സജി ചെറിയാനെ ചതിച്ചതെന്ന് പറയാം. കൊള്ളയടി, കുന്തം കുടച്ചക്രം, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് എന്നിവ. വിനാശകാലെ വിപരീത ബുദ്ധി. സാധാരണ കേൾവിക്കാർക്ക് വലിയ രസമൊന്നും ഉണ്ടാക്കാത്ത ഒരു പ്രസംഗം അവസാന നിമിഷം വരെ കേട്ടിരുന്ന് വിവാദം കണ്ടെത്തി വാർത്തയാക്കി പൊല്ലാപ്പുണ്ടാക്കി എന്നത് നിസ്സാര കാര്യമല്ല. അതിനു പിന്നിൽ സജി ചെറിയാൻ സ്വന്തം കപ്പലിലെ കള്ളന്മാരെ സംശയിക്കുന്നുണ്ട്. CPM സംശയമുണ്ട്. ആ സംശയം മല്ലപ്പള്ളിയിലെ പാർട്ടിയിൽ ഒരു വലിയ നടപടിയിൽ തന്നെ കലാശിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. സജി ചെറിയാന്റെ പ്രസംഗഭാഗം വിവാദമായതോടെ പ്രതിഷേധവുമായി BJP UDF രംഗത്തെത്തി. കോൺഗ്രസ് പറയുന്നതിൽ ന്യായമുണ്ട്. എന്നാൽ ഭരണഘടനാ സംരക്ഷകരായി BJP അവതരിക്കുമ്പോഴുണ്ടാകുന്ന യുക്തിരാഹിത്യം മുഴച്ചു നിൽക്കുകയും ചെയ്തു. RSS പ്രഖ്യാപിത നിലപാടാണ് സജി ചെറിയാൻ പറഞ്ഞതെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPM പ്രത്യേകിച്ച് സജി ചെറിയാനെയും RSS കൂട്ടിക്കെട്ടാനും ശ്രമിച്ചു. RSS സതീശന് നോട്ടീസ് അയച്ചു. RSS ആചാര്യൻ ഗുരുജി ഗോൾവാൾക്കർ എഴുതിയ വിചാരധാരയിലെ ഭരണഘടനയോടുള്ള സമീപനമാണ് സജി ചെറിയാൻ ആവർത്തിച്ചിരിക്കുന്നതെന്നായിരുന്നു സതീശന്റെ ആക്ഷേപം. വിചാരധാരയിൽ എവിടെയാണ് അങ്ങനെ പറയുന്നതെന്ന് തെളിയിക്കണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു RSSന്റെ നോട്ടീസ്. വക്കീൽ നോട്ടീസായല്ല, വെറും കത്തിന്റെ രൂപത്തിലാണ് അയച്ചത്. സതീശനത് തള്ളി. പകരം RSSന്റെ ചില നേതാക്കൾ മുൻപ് സതീശൻ പങ്കെടുത്ത RSS ചടങ്ങുകളുടെ ഫോട്ടോകൾ പ്രസിദ്ധപ്പെടുത്തി അദ്ദേഹത്തെ കുടുക്കാൻ ശ്രമിച്ചു. BJP സർക്കാരിന്റെ ഭരണഘടനാ ധ്വംസനം പറഞ്ഞ് ഭരണഘടനാ സംരക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം. അപ്പോൾ സജിയുടെ പ്രസംഗം ഇടതിന് വിശ്വാസ്യതാ നഷ്ടം വരുത്തിവെക്കുമെന്ന് CPM അറിയാം. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ദേശീയ നേതൃത്വവുമായി ആശയവിനിമയം നടത്തി ഇവിടെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് രാജിയെന്ന തീരുമാനത്തിലേക്കെത്തി. ഞായറാഴ്ചയായിരുന്നു പ്രസംഗം. ചൊവ്വാഴ്ച രാവിലെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ട് രാജിയും സംഭവിച്ചു. ശേഷവും മരം പെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയാണ് RSS VD സതീശൻ ഏറ്റുമുട്ടൽ. ഭരണഘടനയും RSSഉം ഇന്ത്യൻ ഭരണഘടനയെ അതേപടി അംഗീകരിക്കുന്നില്ലെന്ന് RSS പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. KS സുദർശൻ വരെയുള്ള മേധാവികൾ ഈ നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മോഹൻ ഭഗവത് വന്ന ശേഷം ചെറിയൊരു നിലപാടുമാറ്റം പ്രകടമായെന്നത് നേരാണ്. 2018 മോഹൻ ഭഗവത് നടത്തിയ പ്രഭാഷണ പരമ്പരകളിൽ അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞ ഒരു ഭാഗം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുന്നു. അതിന്റെ സൃഷ്ടിക്കായി വളരെയധികം പരിചിന്തനങ്ങൾ നടന്നിട്ടുണ്ട്. അഭിപ്രായ സമന്വയത്തിലൂടെയാണ് അത് പ്രാവർത്തികമായിട്ടുള്ളത്. സംഘ് ഒരിക്കലും ഭരണഘടനയ്ക്ക് എതിരെ നിന്നിട്ടില്ല. ഈ വാദഗതി കൊണ്ടാകാം RSS സതീശന് നോട്ടീസ് അയച്ചത്. എന്നാൽ RSSന്റെ യഥാർത്ഥ നിലപാട് അങ്ങനെയാണോ? ഗോൾവാൾക്കർ വിചാരധാരയിൽ ഭരണഘടനയെ നേരിട്ട് തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് വാദത്തിനുവേണ്ടി പറയാം. വാക്യാർത്ഥങ്ങൾ മാത്രമെടുക്കുമ്പോഴേ അത് സാധിക്കൂ. എന്നാൽ ഗോൾവാൾക്കർ വിചാരധാരയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടേതെന്ന് പറയുന്ന ഒന്നും തന്നെ ഈ ഭരണഘടനയിൽ ഇല്ല എന്ന്. ഭഗവതിന് മുൻപ് RSS മേധാവിയായിരുന്ന KS സുദർശനുമായി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കരൺ ഥാപ്പർ നടത്തിയ അഭിമുഖത്തിൽ സുദർശൻ മുന്നോട്ട് വെക്കുന്നതും ഇതേ നിലപാടാണ്. ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചുള്ളതാണെന്നും മറ്റ് ചില ഭരണഘടനകളിലുള്ള ചിലതുകൂടി ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നും അല്ലാതെ ഉരുത്തിരിഞ്ഞു വന്നതല്ലെന്നും സുദർശൻ പറയുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം നൽകാനുള്ള സവിശേഷാധികാരങ്ങളാണെങ്കിൽ നിങ്ങളത് അംഗീകരിക്കുമോ എന്ന ഥാപ്പറുടെ ചോദ്യത്തിന് സുദർശനൻ നൽകിയ മറുപടി ന്യൂനപക്ഷമെന്ന ആശയമേ തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നായിരുന്നു. ഭരണഘടന പൂർണ്ണമായും പുനഃപരിശോധിക്കേണ്ട ഒന്നാണെന്ന് BBCക്ക് നൽകിയ ഒരഭിമുഖത്തിലും സുദർശൻ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന വിമർശനത്തിന് അതീതമാണെന്ന് ആരും പറയുന്നില്ല. അങ്ങനെയെങ്കിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ അതിൽ പലകുറി ഭേദഗതികൾ വരുത്തില്ലായിരുന്നല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ വർഗ സ്വഭാവത്തോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിമർശനമില്ലെന്നില്ല, അതവർ നേരത്തെ മുതൽ വ്യക്തമാക്കുന്നതുമാണ്. പക്ഷേ വർത്തമാനകാല ഇന്ത്യൻ ഭരണകൂടം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ഉല്ലംഘിക്കുന്ന സമീപനം വച്ചുപുലർത്തുന്നു എന്ന ശക്തമായ വിമർശനമുയർത്തുന്ന അവർ ഭരണഘടനാ സംരക്ഷണം കാലഘട്ടത്തിന്റെ മുദ്രാവാക്യമായി ഉയർത്തുന്നു. UPയിലെയും മറ്റും സമീപകാല സംഭവങ്ങൾ പലതും ഇത്തരമൊരു സംരക്ഷണ പ്രസ്ഥാനം അനിവാര്യമാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ മാത്രം ചെയ്തിയായി ഇതിനെ കാണേണ്ടതില്ല. വർഷങ്ങളോളം കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ പലതവണ ഭരണഘടനാ ലംഘനം നടത്തിയതിന്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ. ഉപയോഗിക്കരുതെന്ന് അംബേദ്കർ തന്നെ പറഞ്ഞ 386 വകുപ്പിന്റെ ദുരുപയോഗം എത്ര തവണ നമ്മൾ കണ്ടു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തും അത്തരം അനീതികൾ കാണാതിരിക്കുന്നുണ്ടോ? അലൻ താഹ അറസ്റ്റും മാവോയിസ്റ്റ് വേട്ടയും ഈ അടുത്ത കാലത്തുണ്ടായ സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികളിലൊരാളായ സരിത്തിനെ അറസ്റ്റ് ചെയ്തതുമൊക്കെ ചെറിയ ഉദാഹരണങ്ങളാണ്. ഭരണഘടന അപ്പോൾ താന്താങ്ങളുടെ താൽപര്യ സംരക്ഷണത്തിനായി ലംഘിക്കപ്പെടാനുള്ളതാണെന്ന് എല്ലാ ഭരണകൂടങ്ങളും ചിന്തിക്കുന്നുണ്ട്. 1935 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ കേന്ദ്ര സംസ്ഥാന സമവർത്തി പട്ടികകളുടെ വിഭജനം നോക്കിയാൽ മനസ്സിലാവും അതെത്രമാത്രം കേന്ദ്രത്തിന്റെ അധികാരം ഊട്ടിയുറപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നെന്ന്. അതായത് ബ്രിട്ടീഷ് അധികാരക്കോയ്മ ഉറപ്പിച്ചെടുക്കാനുള്ളത്. അതിനെതിരെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തു. കേന്ദ്ര പട്ടികയിൽ കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയത് തിരുത്തണമെന്ന വാദങ്ങൾ ഉയർന്നതാണ്. ഭരണഘടന തയ്യാറാക്കുമ്പോൾ അതെല്ലാം പാലിക്കപ്പെട്ടെങ്കിലും പിന്നീട് രാജ്യത്തും വിവിധ സംസ്ഥാനങ്ങളിലും അധികാരമേറിയ കോൺഗ്രസ് സർക്കാരുകളും ചെയ്തത് അധികാരം ഊട്ടിയുറപ്പിക്കാനായി പട്ടികകൾ തിരുത്തിയെഴുതുക എന്നതാണ്. സജി ചെറിയാനിലേക്ക് വരാം. ഭരണഘടനയുടെ പരിമിതികൾ ഭരണകൂടത്താൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞുവെച്ചത്. അതിന്റെ ഭാഷ വഴിവിട്ടുപോയെന്ന് മാത്രം. വിമർശനത്തിന് പകരം അധിക്ഷേപമായി മാറുന്നത് അങ്ങനെയാണ്. CPMഉം പുനർചിന്തനം നടത്തേണ്ടതുണ്ടെന്ന വിമർശന ഭാഗം ആ പ്രസംഗത്തിലുണ്ട്. CPMനെതിരായ വിമർശനമെന്ന നിലയിൽ അതിന് പ്രചാരം കൊടുത്ത് സജിക്ക് പണി കൊടുക്കാൻ പാർട്ടിക്കകത്തെ ചില സജീവിരുദ്ധർ ഒരുക്കിയ പരിപാടിയായിരുന്നു ഇതെന്ന സംശയം CPMനകത്ത് ചർച്ചയാണ്. പക്ഷേ ചക്കിന് വെച്ചത് കൊണ്ടത് കൊക്കിനായി പോയി. സജി ചെറിയാന്റെ ഓണാട്ടുകര മൊഴികൾ. മന്ത്രിയായ പിന്നെ സജി ചെറിയാനിൽ നിന്ന് പല വാവിട്ട വാക്കുകളും പുറത്തു ചാടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അനുപമയുടെ കുഞ്ഞിന്റെ ദത്തുവിവാദം കൊടുമ്പിരിക്കൊണ്ട വേളയിൽ സജിയുടെ നാവിൽ നിന്നുതിർന്ന പരാമർശം വലിയ ചർച്ചയായതാണ്. കല്യാണം കഴിച്ച് 2-3 കുട്ടികളുണ്ടാവുക, എന്നിട്ട് സുഹൃത്തിന്റെ ഭാര്യയെ പ്രേമിക്കുക, അതും പോരാഞ്ഞ് വളരെ ചെറുപ്പമായ ഒരു കുട്ടിയെ വീണ്ടും പ്രേമിക്കുക, ആ കുട്ടിക്കും ഒരു കുട്ടിയുണ്ടാക്കി കൊടുക്കുക, ചോദ്യം ചെയ്ത അച്ഛൻ ജയിലിൽ പോവുക, ആ കുട്ടിക്ക് അതിന്റെ കുട്ടിയെ ലഭിക്കണമെന്നതിലൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ ആ അച്ഛന്റെയും അമ്മയുടെയും മനോനില മനസ്സിലാക്കണം. ഇങ്ങനെ പോകുന്നു മന്ത്രിയുടെ വാക്കുകൾ. സ്ത്രീ മുന്നേറ്റം ലക്ഷ്യമാക്കി സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന സമം പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകളുടെ നാടകക്കളരി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു മന്ത്രി നടത്തേണ്ട പ്രസംഗം തന്നെയാണോ ഇതെന്ന് അന്ന് പലരും ചോദിച്ചു. മന്ത്രിയായാൽ എന്തുമാകാമെന്ന മനോനില നാടിനുമുണ്ടായതിനാൽ വിവാദം അധികം കത്തിപ്പടരാതെ അടങ്ങി. ഇതേ മന്ത്രി പിന്നീട് പുലിവാൽ പിടിച്ചത് കേരയിലിൽ തൊട്ടിട്ടാണ്. കേരയിൽ പദ്ധതിയായ തെക്കുവടക്ക് സിൽവർ ലൈൻ പാതയുടെ ഇരുവശവും ബഫർ സോൺ ഇല്ലെന്ന് തീർത്തു പറഞ്ഞ മന്ത്രിയായിരുന്നു സജി ചെറിയാൻ. യഥാർത്ഥത്തിൽ ബഫർ സോൺ ഉണ്ടെന്ന് കേരയിൽ MD അടക്കം പറഞ്ഞു നടക്കുമ്പോഴാണ് മന്ത്രിയുടെ വാവിട്ട വാക്ക് വീണ്ടും പുറത്തു ചാടിയത്. മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് പോലും പദ്ധതിയെപ്പറ്റി ഒരു നിശ്ചയവുമില്ലെന്ന മട്ടിൽ പരിഹാസ ട്രോളുകൾ പ്രവഹിക്കാൻ ഒട്ടും താമസമുണ്ടായില്ല. ബഫർ സോൺ ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് തന്നെ വിശദീകരിക്കേണ്ടി വന്നു. പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് ശരി, തനിക്ക് തെറ്റുപറ്റിയതാവാം, മനുഷ്യനായാൽ തെറ്റുപറ്റാമല്ലോ എന്ന് പറഞ്ഞാണ് സജി ചെറിയാൻ തടിയൂരിയത്. ഒന്നിൽ പിഴച്ചാൽ മൂന്നിലെന്നാണല്ലോ മൂന്നാമത്തെ നാക്കുപിഴ. അങ്ങനെ സജി ചെറിയാന്റെ മന്ത്രിക്കുറ്റി തെറിപ്പിച്ചിരിക്കുന്നു. കണ്ടക ശനി കൊണ്ടേ പോകൂ.